2022 ഏപ്രിൽ 10 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. മാഷിന്റെ രസതന്ത്രം ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. സെമിനാറിൽ പ്രസംഗിക്കുന്നത് അത്ര വലിയ അപരാധമാണോ? അതും രാജ്യം വലിയ ഫാസിസ്റ്റ് ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ? ഒരിക്കലുമല്ല. ജനാധിപത്യവും മതേതരത്വവും നവോത്ഥാന മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ 23-ാം കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് പ്രൊഫസർ കെ വി തോമസിനെ ക്ഷണിച്ചത്. അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ കെമിസ്ട്രി അധ്യാപകനായിരുന്നു. ദീർഘകാലം എംപിയായും എംഎൽഎയായും പ്രവർത്തിച്ച് കഴിവും പ്രാപ്തിയും തെളിയിച്ചിട്ടുണ്ട്. 3 വർഷത്തിലധികം സംസ്ഥാന മന്ത്രിയായിരുന്നു. 5 വർഷം കേന്ദ്ര സഹമന്ത്രിയുമായിരുന്നു. നിലവിൽ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. ഡിസിസി പ്രസിഡന്റായും കെപിസിസി ട്രഷററായും ഒടുവിൽ വർക്കിംഗ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. ഇതുപോലൊരു ക്ഷണം തിരുവനന്തപുരം എംപി ശശി തരൂരിനും കിട്ടിയിരുന്നു. അദ്ദേഹവും പോകാൻ താൽപര്യപ്പെട്ടു. പക്ഷേ കോൺഗ്രസിന്റെ ലോ കമാൻഡും ഹൈക്കമാൻഡും ഒരുപോലെ വിലക്കി. ഒടുവിൽ തരൂർ പോകേണ്ടെന്നു തന്നെ തീരുമാനിച്ചു. ഹൈക്കമാൻഡിനെയോ ലോ കമാൻഡിനെയോ പേടിയുള്ള ആളല്ല പ്രൊഫസർ കെ വി തോമസ്. സ്വപ്രത്യയ സ്ഥൈര്യമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം. പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയും. വരുംവരായികകളെക്കുറിച്ച് ചിന്തയില്ല. ഫാസിസം, സാമ്രാജ്യത്വം എന്നൊക്കെ കേട്ടാൽ ചോര തിളയ്ക്കും. അതുകൊണ്ട് തന്നെ കെപിസിസി അധ്യക്ഷന്റെ പിട്ടും പിരട്ടുമൊന്നും വില പോയില്ല. തോമസ് മാഷ് കണ്ണൂർക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹം അക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചു. വടക്കോട്ട് വിട്ടടിച്ചു. കണ്ണൂരിലെ ജവഹർ സ്റ്റേഡിയത്തിൽ സജ്ജമാക്കിയ എ കെ ജി നഗറിൽ ചെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യൻ എം കെ സ്റ്റാലിനുമൊത്ത് വേദി പങ്കിട്ടു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് സുദീർഘമായി സംസാരിച്ചു. തന്റെ ചരിത്രപരമായ ദൌത്യം നിറവേറ്റി. ഒരു കാലത്ത് കെ കരുണാകരനായിരുന്നു തോമസ് മാഷിന്റെ കൺകണ്ട ദൈവം. ലീഡറുടെ കരുണാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് 1984 എറണാകുളത്ത് സീറ്റ് കിട്ടിയത്. അതും സിറ്റിംഗ് എംപി സേവ്യർ അറക്കലിന്റെ പേര് വെട്ടിക്കൊണ്ട്. അന്ന് വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കേളന്തറ അസാരം ക്ഷോഭിച്ചു. അറക്കൽ സേവ്യർ എന്തപരാധം ചെയ്തിട്ടാണ് സീറ്റ് നിഷേധിക്കുന്നതെന്ന് ചോദിച്ചു. കരുണാകരൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പതിവ് ശൈലിയിൽ കണ്ണ് ഒന്നിറുക്കി പുഞ്ചിരിച്ചു. തോമസിനുള്ള മേന്മ സേവ്യറിന് ഇല്ലെന്നത് കരുണാകരന് മാത്രമറിയുന്ന രഹസ്യം. ഏതായാലും തോമസ് മാഷ് എറണാകുളത്ത് മത്സരിച്ചു. വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. 1989 1991 വിജയം ആവർത്തിച്ചു. 1996 തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും മാഷിന്റെ പ്രതിച്ഛായ അസാരം മങ്ങി. കോളിളക്കം സൃഷ്ടിച്ച ഫ്രഞ്ച് ചാരക്കേസിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകിച്ച് മാർക്സിസ്റ്റുകാർ ആരോപിച്ചു. നേർബുദ്ധികളായ കുറെ പേരെങ്കിലും അത് വിശ്വസിച്ചു. സാക്ഷാൽ സേവ്യർ അറക്കൽ തന്നെ മാർക്സിസ്റ്റ് സ്വതന്ത്രനായി അവതരിച്ചു. തെരഞ്ഞെടുപ്പിൽ മാഷ് പരാജയപ്പെട്ടു. അറക്കൽ വീണ്ടും പാർലമെന്റ് അംഗമായി. തിരഞ്ഞെടുപ്പിൽ തോറ്റെന്ന് കരുതി തോമസ് മാഷ് തേവര കോളേജിലേക്ക് തിരിച്ചുപോയില്ല. രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചതുമില്ല. കരുണാകരന്റെ കരുണ കൊണ്ട് അദ്ദേഹം എറണാകുളത്ത് ഡിസിസി പ്രസിഡന്റായി. 1998 എറണാകുളം അസംബ്ലി മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരസ്യമായി കാലുവാരി. 2001 എറണാകുളത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. ഉമ്മൻചാണ്ടിയെ മന്ത്രിയാക്കണമെന്ന് ആന്റണി ആഗ്രഹിച്ചു. പറ്റില്ല, തോമസ് മാഷ് തന്നെ വേണമെന്ന് കരുണാകരൻ ഷഠിച്ചു. ലത്തീൻ കത്തോലിക്ക പ്രാതിനിധ്യമെന്ന അതിശക്തമായ ആയുധം പ്രയോഗിച്ച് ലീഡർ ആന്റണിയെ മലർത്തി. അങ്ങനെ ഉമ്മൻചാണ്ടി പുറത്തു നിൽക്കേണ്ടി വന്നു. കെ വി തോമസ് ഫിഷറീസ് ടൂറിസം വകുപ്പുകളുടെ ചുമതലയോടെ മന്ത്രിയായി. മന്ത്രിസ്ഥാനം കരഗതമായതോടെ മാഷിന്റെ മട്ടുമാറി. അദ്ദേഹം ആന്റണിയുടെ ആദർശ രാഷ്ട്രീയത്തിൽ അഭിരമിച്ചു. കോഴി 3 തവണ കൂവും മുൻപ് കരുണാകരനെ തള്ളിപ്പറഞ്ഞു. 2010 ഡിസംബറിൽ കരുണാകരൻ മരിച്ച ദുഃഖം താങ്ങാനാവാതെ മാഷ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമ കാണാൻ പോയതായി പിറ്റേന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തു. പിൽക്കാലത്ത് എന്റെ ലീഡർ എന്ന പുസ്തകമെഴുതി അദ്ദേഹം പഴയ കടം വീട്ടി. 2004 സെപ്റ്റംബറിൽ എ കെ ആന്റണി രാജിവച്ചൊഴിഞ്ഞപ്പോൾ മാഷിന്റെ മന്ത്രിപദയോഗവും അവസാനിച്ചു. കടവൂർ ശിവദാസനെയും കെ വി തോമസിനെയും മന്ത്രിസഭയിലെടുക്കണമെന്ന് ആന്റണി ഉമ്മൻചാണ്ടിയെ ഉപദേശിച്ചതാണ്. അത് തീരെയും വിലപ്പോയില്ല. മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ തോമസ് മാഷിന് സീറ്റ് നിഷേധിക്കാനും ഉമ്മൻചാണ്ടി പരിശ്രമിച്ചു. അതിനകം ഹൈക്കമാൻഡുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ച അദ്ദേഹം സോണിയാഗാന്ധിയെക്കുറിച്ച് പുസ്തകമെഴുതി. നമ്പർ 10 ജൻപഥിൽ കൊണ്ടുപോയി പ്രകാശിപ്പിച്ചു. അങ്ങനെ എറണാകുളം സീറ്റ് ഉറപ്പിച്ചു. 2006 തെരഞ്ഞെടുപ്പിൽ തോമസ് മാഷ് എറണാകുളത്ത് ജയിച്ചെന്ന് മാത്രമല്ല, തൊട്ടടുത്ത പള്ളുരുത്തി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ഡൊമിനിക് പ്രസന്റേഷന്റെ പരാജയം ഉറപ്പാക്കാനും സാധിച്ചു. വെറും ഒരു പ്രതിപക്ഷ MLA ഇരുന്നിട്ടെന്തു കാര്യം? മാഷ് വീണ്ടും പാർലമെന്റിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. എറണാകുളം സീറ്റ് ഉറപ്പിച്ച് കാത്തിരുന്ന ഹൈബി ഈഡനെ വെട്ടി 2009 എറണാകുളത്ത് സ്ഥാനാർത്ഥിയായി. മത്സരം വളരെ കടുത്തതായിരുന്നു. കുറഞ്ഞ ഭൂരിപക്ഷത്തോടെയാണെങ്കിലും മാഷ് വിജയിച്ചു. PC ചാക്കോയും പ്രൊഫസർ PJ കുര്യനും കിണഞ്ഞു ശ്രമിച്ചെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് തോമസ് മാഷിനാണ് നറുക്കുവീണത്. അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി. അധികം വൈകാതെ സ്വതന്ത്ര ചുമതലയും ലഭിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രനും ശശി തരൂരും EK അഹമ്മദുമടക്കം കേരളത്തിൽ നിന്നുള്ള മറ്റൊരു സഹമന്ത്രിക്കും സ്വതന്ത്ര ചുമതല കിട്ടിയില്ലെന്ന് ഓർക്കണം. 2014 എറണാകുളത്ത് നിന്ന് വീണ്ടും ജയിച്ചപ്പോൾ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടതുകൊണ്ട് മാഷിന് മന്ത്രിയാകാനായില്ല. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു. 2019 തോമസ് മാഷിന്റെ ഭാഗ്യനക്ഷത്രം അസ്തമിച്ചു. സോണിയാഗാന്ധിയുടെ സ്ഥാനത്ത് രാഹുൽ ഗാന്ധി AICC പ്രസിഡന്റായി. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലും മാഷിന്റെ എതിരാളികൾ പിടിമുറുക്കി. അങ്ങനെ ലോക്സഭാ സീറ്റ് നഷ്ടമായി. 10 മുൻപ് താൻ പയറ്റിയ അതേ അടവും തന്ത്രവും ഹൈബി ഈഡൻ തിരികെ പ്രയോഗിച്ചു. സീറ്റ് നഷ്ടപ്പെട്ട തോമസ് മാഷ് BJPയിൽ ചേക്കേറുമെന്നൊരു കിംവദന്തി പടർന്നെങ്കിലും അതുണ്ടായില്ല. സോണിയാഗാന്ധി നൽകിയ എന്തൊക്കെയോ ഉറപ്പുകളുടെ ബലത്തിൽ കോൺഗ്രസിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം അല്ലെങ്കിൽ കൊച്ചി സീറ്റിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു. കിട്ടില്ലെന്നായപ്പോൾ മകളെ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അതും നടക്കാതെ വന്നപ്പോൾ സംഘടനാ രംഗത്ത് നല്ലൊരു പദവിയെങ്കിലും ആഗ്രഹിച്ചു. ഒന്നും നടന്നില്ല. അതുകൊണ്ടാണ് പാർട്ടി തന്നെ അവഗണിച്ചെന്ന് മാഷ് പരിഭവം പറയുന്നത്. ഒടുവിൽ രാജ്യസഭയിൽ ഒരൊഴിവ് വന്നപ്പോൾ അവിടെയും ശ്രമിച്ചു. അതും കിട്ടാതെ വന്നപ്പോൾ മാഷിന് കോൺഗ്രസ് പാർട്ടിയോട് മൊത്തത്തിൽ കലിപ്പായി. അതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് വലിയ മതിപ്പായി. കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരിയെന്ന് പുകഴ്ത്തി. മാത്രമല്ല കേരളയിൽ വിപ്ലവകരമായ ഭരണനേട്ടമായിരിക്കുമെന്നും പ്രവചിച്ചു. അതോടെ മാസിസ്റ്റ് പാർട്ടിക്കും മാഷിന്റെ സർവതോമുഖമായ കഴിവുകളെക്കുറിച്ച് മതിപ്പ് വർദ്ധിച്ചു. അങ്ങനെയാണ് പാർട്ടി കോൺഗ്രസിൽ സംസാരിക്കാൻ അവസരം കൈവന്നത്. ഒരു ഇന്ത്യൻ പൌരൻ എന്ന നിലയ്ക്ക് മാഷിന് രാജ്യത്തെവിടെയും സഞ്ചരിക്കാനും തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറക്കെ പറയാനും മൌലികാവകാശമുണ്ട്. കോൺഗ്രസിൽ അംഗത്വമെടുത്തെന്ന ഒറ്റ കാരണത്താൽ അത് നിഷേധിക്കാൻ ആർക്കുമാവില്ല. സാമ്രാജ്യത്വത്തെയും ഫാസിസത്തെയും ചെറുത്തു തോൽപ്പിക്കേണ്ടതും സംസ്ഥാന സർക്കാരുകളുടെ അവകാശങ്ങൾ കേന്ദ്രം കവർന്നെടുക്കാതെ സൂക്ഷിക്കേണ്ടതും ഒരു പൌരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ്. BJPക്കെതിരെ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ചേർന്ന് ബദൽ ഉരുത്തിരിഞ്ഞു വരണമെന്ന് ആഗ്രഹിക്കുന്നതും തെറ്റല്ല. അതുകൊണ്ടാണ് തോമസ് മാഷ് KPCC അധ്യക്ഷന്റെ വാക്കുപോലും തൃണവൽ ഗണിച്ചുകൊണ്ട് CPM പാർട്ടി കോൺഗ്രസ് വേദിയിൽ സംസാരിക്കാമെന്ന് തീരുമാനിച്ചത്. പുകഞ്ഞ കൊള്ളി പുറത്തെന്നാണ് KPCC പ്രസിഡന്റിന്റെ നിലപാട്. തോമസ് മാഷുമായി ഇനിയൊരു ചർച്ചയ്ക്കുമില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വഴി, പാർട്ടിക്ക് പാർട്ടിയുടെ വഴി. അങ്ങനെ കോൺഗ്രസിന്റെ വാതിലുകൾ പ്രൊഫസറുടെ മുന്നിൽ അടയുകയാണ്. ഒരു വാതിലടയുമ്പോൾ 9 തുറക്കുമെന്നാണ് പഴമൊഴി. ഏതായാലും AKG സെന്ററിന്റെ വാതിൽ തോമസ് ജിക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ശോഭന ജോർജിന് മാനസാന്തരമുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് PC ചാക്കോയ്ക്കും തുടർന്ന് ലതിക സുഭാഷിനും കോൺഗ്രസ് വിട്ട് പോകേണ്ടി വന്നു. DCC അധ്യക്ഷന്മാരെ നിയമിച്ചു കഴിഞ്ഞപ്പോൾ KP അനിൽകുമാറിനും G രതികുമാറിനും മാനസാന്തരമുണ്ടായി. PM സുരേഷ് ബാബുവും ആ വഴിക്ക് പോയി. ഇപ്പോൾ KV തോമസിന്റെ ഊഴമാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോകുന്നവർ നേരെ AKG സെന്ററിലേക്ക്. അതാണ് പുതിയ കാലത്തെ നാട്ടുനടപ്പ്. തോമസ് മാഷിനെതിരെ മാസിസ്റ്റ് പാർട്ടി ഇന്നലെ വരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഇതോടെ റദ്ദായി. ഫ്രഞ്ച് ചാരക്കേസിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമുണ്ടായിരുന്നില്ല. ഏരിയൽ ഷാരോണിന് ഉപഹാരവുമായി പോയത് ആന്റണിയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. തോമസ് മാഷ് അവിഹിതമായി യാതൊരു സ്വത്തും സമ്പാദിച്ചിട്ടില്ല. സോണിയാഗാന്ധിക്ക് തിരുത കൊടുത്തിട്ടല്ല എറണാകുളത്ത് സീറ്റ് സംഘടിപ്പിച്ചത്. മാർപ്പാപ്പയുടെ ഇനിയത്തെ വരവിൽ തോമസ് മാഷിനെ വിശുദ്ധനാക്കാൻ AKG സെന്റർ ശുപാർശ ചെയ്യും. KM മാണിക്കും R ബാലകൃഷ്ണപിള്ളയ്ക്കും സ്മാരകം പണിയാൻ ഖജനാവിൽ നിന്ന് പണമനുവദിച്ച സർക്കാരാണ് നമ്മുടേത്. KV തോമസ് വഴിയാധാരമാവില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലാണോ അതോ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണോ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുകയെന്ന് വ്യക്തമല്ല. എ സമ്പത്തിന്റെ വേക്കൻസിയിൽ കേരള സർക്കാരിന്റെ ഡൽഹിയിലെ സ്ഥാനപതിയായി നിയമിച്ചാലും മാഷിന് സന്തോഷമേ ഉണ്ടാവൂ. ഒരു അറേബ്യൻ പഴമൊഴി അല്പമൊന്ന് മാറ്റി പറഞ്ഞാൽ, ഒരു ഭാഗ്യവാനെ നിങ്ങൾ കൊച്ചി കായലിലേക്ക് എറിഞ്ഞു നോക്കൂ, അദ്ദേഹം ചുണ്ടിലൊരു തിരുതയുമായി തിരിച്ചുവരും.